വശം കണ്ട ആ സ്ഥലം സോനപ്രയാഗാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പാതയുടെ ഇരുവശങ്ങളിലും വരിവരിയായി നിൽക്കുന്ന പുൽമാടങ്ങളാണ്. അവയ്ക്കുള്ളിൽ ജനത്തിരക്കുണ്ടായിരുന്നു. മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതിനാൽ എല്ലാവരും കടകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പുൽമാടത്തിൽ അദ്ദേഹം കയറുകയും അതിൻ്റെ ഒരു ഭാഗത്തായി അടുപ്പുകൾ കത്തിക്കൊണ്ടിരിക്കുന്നതായും അദ്ദേഹം കണ്ടു. ഡൽഹിയിൽ 13 വർഷങ്ങൾ ജീവിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അന്നത്തെ തണുപ്പ് ഡൽഹിയിലെ ഡിസംബർ മാസത്തിലെ തണുപ്പിലും കൂടുതലായി തോന്നി. ഇവിടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് സോനപ്രയാഗ് എന്ന സ്ഥലത്തെക്കുറിച്ചാണ്. അദ്ദേഹം അവിടെ ഒന്നാകെ നോക്കുകയും നിലത്ത് പുല്ലുകൊണ്ടുണ്ടാക്കിയ ചാക്കുകളൊക്കെ വിരിച്ചിരിക്കുന്നതായും കണ്ടു. അതിന് ഒത്ത നടുക്കായി ഒരു റാന്തൽ വിളക്ക് കെട്ടിത്തൂക്കിയിരുന്നു. കടയുടമസ്ഥൻ ഒരു കടുവാളിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അടുപ്പിൻ്റെ ഒരു ഭാഗത്ത് വൃദ്ധനായ ഒരു സന്യാസി ഇരിക്കുകയും ചെയ്തു. ആ സന്യാസിയെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം ചിന്തിച്ചത്. ആ സന്യാസിക്ക് ഉദ്ദേശം 60 വയസ്സ് പ്രായം കാണും. ചുവന്ന ഒരു തുണി തലയിൽ കെട്ടിയിരുന്നു. താടിയും മീശയും നരച്ചിരുന്നു. ഒരു വലിയ കമ്പിളി കൊണ്ട് ശരീരം മൂടി പുതച്ചിരുന്നു. ഉന്തിയ കവിളലുകൾ, പകുതി അടഞ്ഞ കണ്ണുകൾ, നെറ്റിയിൽ ഭസ്മം കൊണ്ട് കുറുകെ 3 വരകൾ. സമീപത്ത് ഒരു ത്രിശൂലവും ഭാണ്ഡവും ഉണ്ട്. ആ സ്വാമി ചരസ് വലിക്കുന്നതായും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നതായും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് കഴിഞ്ഞ് ആവി പറക്കുന്ന റൊട്ടിയും ദാലും കഴിച്ചു. റൊട്ടി സ്വാദുള്ളതുകൊണ്ട് കുറേ കഴിക്കുകയും ചെയ്തു. അവിടെ കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുപ്പിനടുത്ത് തന്നെ മൂടി പുതച്ചിരിക്കുകയാണ് ചെയ്തത്. സ്വാമിയുടെ സംസാരത്തിൽ നിന്നും അദ്ദേഹം ബംഗാളിയാണെന്നും കേദാർ ദർശനം കഴിഞ്ഞ് അന്ന് സന്ധ്യയ്ക്ക് സോനപ്രയാഗിൽ മടങ്ങിയെത്തിയതേ ഉള്ളുവെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ശിവൻ്റെ ഭക്തനായിരുന്നുവെന്നും 3ാമത്തെ പ്രാവശ്യമാണ് കേദാർനാഥിൽ പോകുന്നതെന്നും സോനപ്രയാഗിൽ നിന്നും കേദാറിലേക്ക് 1 ദിവസത്തെ യാത്രയുണ്ടെന്നും അവിടെ സദാ മഞ്ഞു വർഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സ്വാമി പറഞ്ഞു. പിന്നീട് രാജൻ കാക്കനാടൻ വിവരിക്കുന്നത് കേദാറിനെക്കുറിച്ചുള്ള ഐതിഹ്യ കഥയാണ്. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി പറഞ്ഞു വരുന്ന കഥ, അതായത് പുരാണ കഥ. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള കഥയാണ് കേദാറിനെക്കുറിച്ചുള്ള ഐതിഹ്യമായി ഇദ്ദേഹം പറയുന്നത്. അതായത് മഹാഭാരത യുദ്ധത്തിന് ശേഷം പാണ്ഡവന്മാർ ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശം, അതായത് ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം മോക്ഷപ്രാപ്തിക്കായി ശിവനെ കാണാനിറങ്ങുകയാണ്. അങ്ങനെ ഋഷികേശിൽ ശിവനുണ്ടെന്ന് പാണ്ഡവന്മാർ അറിയുകയും അവർ തന്നെ തേടി തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ശിവൻ ഗംഗയുടെ തീരത്ത് കൂടി ദേവപ്രയാഗിലെത്തുകയും ചെയ്തു. അതിനുശേഷം അളകനന്ദയുടെ തീരം പിടിച്ച് രുദ്രപ്രയാഗിലും അവിടെ നിന്ന് തന്നെ തേടി വന്ന പാണ്ഡവന്മാരുടെ കണ്ണു വെട്ടിക്കാനായി ഗുപ്തകാശിയിലെത്തി ഒളിച്ചിരുന്നു. പാണ്ഡവന്മാർ ഉത്തര കണ്ട് മുഴുവൻ അലഞ്ഞ് ഒടുവിൽ ഗുപ്തകാശിയിലെത്തിയപ്പോൾ ശിവൻ അവിടെ നിന്നും കേദാരിലേക്ക് പുറപ്പെട്ടു. ഋഷിവര്യന്മാരുടെ സഹായത്തോടുകൂടി പാണ്ഡവന്മാർ കേദാറിലെത്തിയപ്പോൾ ഒരു കൂട്ടം ചെന്നായ്ക്കൾ പാണ്ഡവരുടെ അടുത്ത് പാഞ്ഞു വരുന്നത് കാണുകയും ഭീമൻ തൻ്റെ വാളെടുത്ത് അവയെ വെട്ടുകയും വെട്ടുകൊണ്ട ചെന്നായ്ക്കൾ ഓരോന്നായി ചത്തു വീഴുകയും ചെയ്തു. അവസാനം വന്നത് മറ്റുള്ളവരിൽ നിന്നും വലിപ്പം കൂടിയ ഒരു ചെന്നായയാണ്. അത് വേഷപ്രച്ഛന്നായ ശിവനാണെന്നറിയാതെ ഭീമൻ സർവശക്തിയും എടുത്ത് ആഞ്ഞു വെട്ടുകയും ഉടൻ തന്നെ അതിൻ്റെ ഉടൽ ഭൂമിയിൽ പതിച്ച് മറയുകയും ചെയ്തു. ആ ഉടൽ വീണ സ്ഥലത്താണ് കേദാർനാഥ് ക്ഷേത്രം നിലനിൽക്കുന്നതെന്നും സ്വാമി പറഞ്ഞു. അടുത്തത് അദ്ദേഹം വിവരിക്കുന്നത് ഗൗരീകുണ്ട് എന്ന സ്ഥലത്തെ കുറിച്ചാണ്. അടുത്തത് കേദാറിലേക്കുള്ള യാത്രയായിരുന്നു. കേദാറിലേക്ക് പോകുന്ന യാത്രക്കാർ കുതിരകൾ, കഴുതകൾ, പല്ലക്കുകൾ എന്നിവയാൽ വഴിയിൽ ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് ആ കേദാറിലേക്കുള്ള യാത്രയിൽ വഴിക്ക് വെച്ച് കുറേ യാത്രക്കാരെയും കുതിരകളെയും കഴുതകളെയും പല്ലക്കുകൾ, അതായത് ആളുകളെ ചുമന്ന് കൊണ്ടുപോകുന്ന ഇതാണ് പല്ലക്ക് എന്ന് പറയുന്നത്, അതൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. നാലഞ്ചുയർന്ന മലകൾ കടന്നിട്ട് വേണം അവിടെ എത്താൻ, കേദാറിലേക്ക് എത്തണം. അതുകൊണ്ട് താഴ്വാരത്തിൽ കണ്ട താവളത്തെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെ പറയുന്നത്. അതായത് ആ താഴ്വാരത്തിൽ കാണുന്ന താവളമാണ് ഗൗരീകുണ്ട് എന്നറിയപ്പെടുന്നത്. അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. ആ ജലം കല്ലുകൊണ്ട് കെട്ടിയ ഒരു കുളത്തിലൊഴുകിയെത്തും. ആ കുളത്തിന് ആണ് ഗൗരീകുണ്ട് എന്ന് പറയുന്നത്. ആ ഗൗരീകുണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏകദേശം 10 അടി നീളവും 10 അടി വീതിയും കാണും. അതിലെ ചൂടുവെള്ളത്തിൻ്റെ ആവി എപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും. ഭക്തജനങ്ങൾ അതിൽ കുളിക്കുന്നുണ്ട്. ഗൗരീകുണ്ടിൽ പ്രാചീനമായൊരു ദേവീക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രമാകട്ടെ ടിബറ്റൻ വാസ്തുശില്പശൈലിയിലുള്ള ആ ദേവാലയം ചെറുതെങ്കിലും അതിമനോഹരമായിരുന്നു. അവിടെ കല്ലുകൊണ്ട് കെട്ടി കല്ല് പാളി കൊണ്ട് മേഞ്ഞ ധർമ്മശാലകളും അദ്ദേഹം കാണുകയാണ്. കേദാർനാഥിന് മുമ്പുള്ള ഏറ്റവും വലിയ താവളമാണ് ഗൗരീകുണ്ട്. അവിടെ നിന്ന് ലഘുഭക്ഷണം കഴിച്ച് ദുർഘടമായ വഴിയിലൂടെ സഞ്ചാരം തുടരുകയാണ് അദ്ദേഹം. അടുത്തത് കേദാറിലേക്ക് സോനാപ്രയാഗിൽ നിന്ന് നടന്നോ കുതിരപ്പുറത്തോ പല്ലക്കിലോ അദ്ദേഹത്തിന് പോകാം. പക്ഷേ കുതിരപ്പുറത്ത് കയറുകയാണെങ്കിൽ കുതിരപ്പുറത്ത് കയറി കേദാറിലെത്തി മടങ്ങണമെങ്കിൽ 300 രൂപയാകും. രണ്ടുപേർ ചുമക്കുന്ന പല്ലക്കിലാണെങ്കിൽ 300 രൂപയേക്കാൾ കൂടും. അതുകൊണ്ട് ഉപജീവനത്തിനായിട്ട് താഴെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും വരുന്ന ഗഡുവാളികളാണ് തീർത്ഥാടകരെയും വഹിച്ചു കൊണ്ട് പോകുന്നത്. അതായത് ഉപജീവനത്തിന് വേണ്ടി തന്നേക്കാൾ ഭാരമുള്ള മറ്റൊരു മനുഷ്യനെ മുതുകത്തു കയറ്റി ആ മഞ്ഞു വീഴുന്ന മലകളിൽ വിയർത്ത് കുളിച്ച് കുനിഞ്ഞു നടക്കുന്ന ആ കൊച്ചു മനുഷ്യരാണ് യഥാർത്ഥ തീർത്ഥാടകരെന്ന് അദ്ദേഹത്തിന് തോന്നി. അതായത് അദ്ദേഹത്തെക്കാളുമൊക്കെ അദ്ദേഹം തീർത്ഥാടനത്തിന് പോവുകയാണ്, പക്ഷെ അദ്ദേഹത്തെക്കാളും ഒക്കെ നല്ലൊരു യഥാർത്ഥ തീർത്ഥാടകൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. അതായത് ഉപജീവനത്തിന് വേണ്ടി തന്നേക്കാൾ ഭാരമുള്ള ഒരു മനുഷ്യന് മുതുകത്ത് കയറ്റി ആ മഞ്ഞ് വീഴുന്ന മലകളിലൂടെ വിയർത്ത് കുളിച്ച് കുനിഞ്ഞു നടന്ന് ആ നടക്കുന്ന ആ കൊച്ചു മനുഷ്യരാണ് യഥാർത്ഥ തീർത്ഥാടകരെന്നാണ് രാജൻ കാക്കനാടൻ ഓർക്കുന്നത്.